கல்லலில்லல்லோ இனி கல்லலில்லல்லோ யெகோவையன்பே இடைய நாகையா நடத்தும் நல்லோ வழி நடத்தும் நல்லோ சுஸ்ததையுள்ள வெள்ளத்தின் அருகே அல்லலில்லல்லோ இனி கல்லலில்லல்லோ யெகோவையன்பே இடைய நாகையா நடத்தும் நல்லோ வழி நடத்தும் நல்லோ சுஸ்ததையுள்ள வெள்ளத்தின் அருகே
വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി അത്ഭുതങ്ങളുടെ രാത്രിയാണെന്ന് വിശ്വസിക്കുമെങ്കിൽ ചില അത്ഭുതങ്ങൾ ഇന്ന് രാത്രി സംഭവിക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഈ ഒരുക്കങ്ങളെല്ലാം ദൈവത്താൽ സംഭവിച്ചതാണ്. ഈ ഒരുക്കങ്ങൾ ദൈവം ചെയ്തുവെങ്കിൽ എന്തോ അസാധാരണ കാര്യത്തിന് വേണ്ടിയാണ് ദൈവത്തിന്റെ ആത്മാവ് ഈ ഒരുക്കങ്ങൾ എല്ലാം ചെയ്യുവാനിടയായി. ഹല്ലേലൂയ. ഞാൻ വന്നപ്പോൾ നാളത്തെ കല്യാണത്തിന് വേണ്ടി ഈ സ്റ്റേജ് അലങ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നാളത്തെ കല്യാണത്തിന് വേണ്ടിയല്ല, ഇന്നത്തെ കല്യാണ നിശ്ചയത്തിന് വേണ്ടി. സ്തുതിക്കുവാൻ തയ്യാറാകട്ടെ, സ്തുതിക്കുവാൻ തയ്യാറാകട്ടെ. ഓ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മറ്റൊരു അത്ഭുതം കേൾക്കണോ? ഈ മീറ്റിംഗ് നടക്കുവാൻ ഏകദേശം 20,000 രൂപ ചെലവുണ്ട്. ഹല്ലേലൂയാ. ഈ മീറ്റിംഗിന്റെ ആരംഭത്തിൽ ഒരു ദൈവദാസൻ വന്നിട്ട് പറയുകയാണ്, അത്രയും തുക ഞാൻ സ്പോൺസർ ചെയ്യുകയാണ്, അത്രയും തുക തരുവാനിടയായി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ ഒരുക്കങ്ങളെല്ലാം ദൈവത്താൽ സംഭവിക്കുകയാണ്. ഒരു വലിയ ഉണർവിന് വേണ്ടി, ഒരു വലിയ മാറ്റത്തിന് വേണ്ടി, ഒരു വലിയ ദൈവശക്തിക്ക് വേണ്ടി, ഓ വലിയ പുറപ്പാടിന് വേണ്ടി, ഒരു വലിയ കൊയ്ത്തിന് വേണ്ടി വിശ്വസിക്കുന്നവർ ശക്തിയോടെ ചുതിച്ചു തുടങ്ങട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സകല പുകഴ്ചയ്ക്കും സ്തുതിക്കും ഇതുന്നതമായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ മഹത്വമുള്ള നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് രാത്രി എന്റെ മുമ്പിലായിട്ട് അനേക അഭിഷക്തന്മാർ ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾക്കായും ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് അത്യന്താപേക്ഷിതമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേക പ്രാർത്ഥനാ വീരന്മാർ, അഭിഷക്തന്മാർ, പ്രവാചകന്മാർ ഇന്ന് രാത്രി ഇതിനകത്ത് കൂടിയിട്ടുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന അത്യാവശ്യമാണ്. നിങ്ങളുടെ പ്രാർത്ഥന മുഖാന്തരം അസാധാരണ വീര്യ പ്രവൃത്തികൾ ഇന്ന് രാത്രി സംഭവിക്കുകയാണ്. വിശ്വസിക്കുന്നവർ അത് വിശ്വാസ കണ്ണാൽ കണ്ടുകൊണ്ട് ശക്തിയോടെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രി നാം ഇവിടെ ആയിരിക്കുന്നത് ഒരു വ്യക്തിയെ ഉയർത്തുവാൻ വേണ്ടിയല്ല, ഒരു പ്രസ്ഥാനത്തെ ഉയർത്തുവാൻ വേണ്ടിയല്ല, ഒരു പ്രവാചകനെ ഉയർത്തുവാൻ വേണ്ടിയല്ല, നാം ആയിരിക്കുന്നത് യേശു കർത്താവിനെ ഉയർത്തുവാൻ വേണ്ടിയാണ്. ഓ സകലത്തിന്റെ ഉടയവനായ സൃഷ്ടികർത്താവായ അല്പയും അമേഘവുമായ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന അത്ഭുത മന്ത്രിയായ വിരണാമയമായ നിത്യപിതാവായ യേശുവിനെ ഉയർത്തുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കുവാൻ വേണ്ടി എൻ്റെ കൈകളെയും എൻ്റെ നാവിനെയും എൻ്റെ ദേഹം ദേഹി ആത്മാവിനെയും ഞാൻ പൂർണ്ണമായി സമർപ്പിക്കുകയാണ്. അസാധാരണമായത് ചെയ്യുവാൻ ഓ ഇന്ന് രാത്രി ചില രോഗികളെ സൗഖ്യമാക്കുവാൻ വേണ്ടി എൻ്റെ കൈകളെ ഞാൻ പരിശുദ്ധാത്മാവിന് സമർപ്പിക്കുകയാണ്. അവന്റെ വചനത്തിന്റെ ശക്തി വെളിപ്പെടുത്തുവാൻ എൻ്റെ നാവിനെ ഞാൻ പരിശുദ്ധാത്മാവിന് സമർപ്പിക്കുകയാണ്. വിശ്വസിക്കുന്നവർ ശക്തിയോടെ ചോദിക്കട്ടെ. പലരും ചോദിക്കാറുണ്ട്, എനിക്ക് ജ്ഞാനം കുറവാണല്ലോ, സാമ്പത്തികം കുറവാണല്ലോ, എനിക്ക് സുവിശേഷ വേലയിൽ ഒന്ന് പങ്കാളിയാകാൻ എങ്ങനെയാണ് കഴിയുക? വചനം പറയുന്നു, നീ സ്തുതിക്കുവാൻ തയ്യാറായാൽ, നീ ശക്തിയോടെ സ്തുതിക്കുവാൻ തയ്യാറായാൽ നീ സുവിശേഷ വേലയിൽ പങ്കാളിയാകുകയാണ്. എങ്ങനെ? നീ സ്തുതിക്കുമ്പോൾ ആ സ്തുതി കണ്ട് പലരും ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും. ഇന്ന് രാത്രി നീ ശക്തിയോടെ സ്തുതിക്കുമ്പോൾ പലരും ഭയപ്പെട്ട് അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കുകയാണ്. ഒരു പട്ടണം പിടിക്കാൻ 1000 പേരുടെ ആവശ്യം. വചനം പറയുന്നു, അഭിഷേകവും വിശ്വാസവുമുള്ള 300 പേര് മതി ഒരു പട്ടണം പിടിക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കറിയാം നിന്നെ കുറിച്ച് ദൈവത്തിന് മഹത്തായ പദ്ധതിയുണ്ട്, അല്ലെങ്കിൽ ഇതിനകത്ത് നിന്നെ കൊണ്ടുവരത്തില്ല. ഹല്ലേലൂയ, നീ മുഖാന്തരം ഈ പട്ടണത്തെ പിടിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നീ മുഖാന്തരം ഈ പട്ടണത്തിൽ ഒരു ഉണർവുണ്ടാകണമെന്ന് എന്റെ ദൈവത്തിന് ആഗ്രഹമുണ്ട്. വിശ്വസിക്കുന്നവർ സ്തുതിച്ചാട്ടെ, വിശ്വസിക്കുന്നവർ സ്തുതിച്ചാട്ടെ. നിന്നെ അനുഗ്രഹമാക്കി മാറ്റുവാൻ, നീ മുഖാന്തരം ദേശം അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആ പ്രകാരം വിശ്വാസ കണ്ണാൽ കണ്ടുകൊണ്ട് ശക്തിയോടെ സ്തുതിച്ചാട്ടെ. ഒന്നു തൊടുമോ എന്നെ, ഒന്നു തൊടുമോ സത്യത്തിന്റെ ആത്മാവേ, ഒന്നു തൊടുമോ. ഹല്ലേലൂയ, നിന്റെ 1000 പ്രാർത്ഥനകൾക്ക് എന്റെ ദൈവത്തിന്റെ ഒരു കൊച്ചു സ്പർശനം മാത്രം മതി. ഹല്ലേലൂയ. വിശ്വസിക്കുന്നുവോ? ഇന്ന് രാത്രി വിശ്വസിക്കുമെങ്കിൽ ആ ദൈവിക സ്പർശനം നീ പ്രാപിച്ചെടുക്കുക. ഒന്നു തൊടുമോ എന്നെ, ഒന്നു തൊടുമോ സത്യത്തിന്റെ ആത്മാവേ, ഒന്നു തൊടുമോ, ഒന്നു തൊടുമോ എന്നെ, ഒന്നു തൊടുമോ സത്യത്തിന്റെ ആത്മാവേ, ഒന്നു തൊടുമോ എന്നെ, ഒന്നു തൊടുമോ. ഞാൻ നിന്നെ വിടുകയില്ല, ഇല്ല വിടുകയില്ല, അനുഗ്രഹിച്ചല്ലാതെ വിടുകയില്ല. ഞാൻ നിന്നെ വിടുകയില്ല, ഇപ്പോൾ വാക്കുകൾ വേണ്ട ആത്മാഭിഷേകത്തിൽ നിർമ്മാണി. ജ്ഞാനത്തിന്റെ വശ്യമായ വാക്കുകൾ വേണ്ട ആത്മാഭിഷേകത്തിൽ കണ്ണു നിർമ്മാണി. ദുഷിച്ചു വട്ടിൽ സ്നേഹം മതി, പ്രിയൻ മാറോട് ചേർന്നിരുന്ന ദുഷിച്ചു വട്ടിൽ സ്നേഹം മതി, പ്രിയൻ മാറോട് ചേർന്ന് ഭാവി വാഗ്ദത്തം പോരാ, സാന്നിധ്യം നൽകും നല്ല സാന്നിധ്യം വേണം. മാർവോടു ചേർത്തൻ അണച്ചിടുമോ, പ്രിയ ഇമ്പസ്വരം ഒന്ന് കേൾപ്പിക്കുമോ. മാർവോടു ചേർത്തൻ അണച്ചിടുമോ, പ്രിയ ഇമ്പസ്വരം ഒന്ന് കേൾപ്പിക്കുമോ. ഒന്നു തൊടുമോ എന്നെ, ഒന്നു തൊടുമോ സത്യത്തിന്റെ ആത്മാവ്, ഒന്നു തൊടു
തൊടുമോ, ഒന്നു തൊടുമോ എന്നെ ഒന്നു തൊടുമോ, സത്യത്തിന്റെ ആത്മാവ് ഒന്നു തൊടുമോ എന്നെ ഒന്നു തൊടുമോ. ഞാൻ നിന്നെ വിടുകയില്ല, ഇല്ല വിടുകയില്ല, അനുഗ്രഹിച്ചല്ലാതെ വിടുകയില്ല. ഞാൻ നിന്നെ വിടുകയില്ല, ഇല്ല വിടുകയില്ല, അനുഗ്രഹിച്ചല്ലാതെ വിടുകയില്ല. ഒന്ന് തൊടുമോ എന്നെ ഒന്നു തൊടുമോ, സത്യത്തിന്റെ ആത്മാവ് ഒന്നു തൊടുമോ എന്നെ ഒന്നു തൊടും. ചേർന്ന് പാടിയാട്ടെ. ഒന്ന് തൊടുമോ എന്നെ ഒന്നു തൊടുമോ, സത്യത്തിന്റെ ആത്മാവ് ഒന്നു തൊടുമോ എന്നെ ഒന്നു തൊടുമോ. ഞാൻ നിന്നെ വിടുകയില്ല, ഇല്ല വിടുകയില്ല, അനുഗ്രഹിച്ചല്ലാതെ വിടുകയില്ല. ഞാൻ നിന്നെ വിടുകയില്ല, ഇപ്പോൾ വിടുകയില്ല, അനുഗ്രഹിച്ചല്ലാതെ വിടുകയില്ല. ചെറുപാടിയാടെ. ഒന്നു തൊടുമോ എന്നെ ഒന്നു തൊടുമോ, സത്യത്തിന്റെ ആത്മാവ്
ഒരു വേദഭാഗത്തിലേക്ക് ശ്രദ്ധയെ തിരിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ദയവായിട്ടൊന്ന് വായിച്ചാട്ടെ.
ജനം കേൾക്ക് തന്റെ വചനം ഒക്കെയും പറഞ്ഞു തീർന്ന ശേഷം അവൻ കവർണഹൂമിൽ ചെന്നു. അവിടെ ഒരു ശതാധിപന് പ്രിയനായ ദാസൻ ദീനം പിടിച്ച് മരിക്കാറായിരുന്നു. അവൻ യേശുവിന്റെ വസ്തുത കേട്ടിട്ട് അവൻ വന്ന് തന്റെ ദാസനെ രക്ഷിക്കേണ്ടതിന് അവനോട് അപേക്ഷിക്കുവാൻ യഹൂദന്മാരുടെ മൂപ്പന്മാരെ അവന്റെ അടുക്കൽ അയച്ചു. അവർ യേശുവിന്റെ അടുക്കൽ വന്ന് അവനോട് താല്പര്യമായി അപേക്ഷിച്ചു, നീ അത് ചെയ്തു കൊടുക്കുവാൻ അവൻ യോഗ്യൻ, അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു, ഞങ്ങൾക്ക് ഒരു പള്ളിയും തീർപ്പിച്ച് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവരോടുകൂടെ പോയി വീടിനോട് അടുക്കാറായപ്പോൾ ശതാധിപൻ സ്നേഹിതന്മാരെ അവന്റെ അടുക്കൽ അയച്ചു, കർത്താവെ പ്രയാസപ്പെടേണ്ട, നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ പോരാത്തവൻ, അതുകൊണ്ട് നിന്റെ അടുക്കൽ വരുവാൻ ഞാൻ യോഗ്യൻ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഞാൻ അധികാരത്തിന് കീഴ്പ്പെട്ട മനുഷ്യൻ, എന്റെ കീഴിൽ പടയാളികൾ ഉണ്ട്. ഒരുവനോട് പോകുക എന്ന് പറഞ്ഞാൽ അവൻ പോകുന്നു, മറ്റൊരുവനോട് വരിക എന്ന് പറഞ്ഞാൽ അവൻ വരുന്നു, എന്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് പറയിച്ചു. യേശു അത് കേട്ടിട്ട് അവങ്കൽ ആശ്ചര്യപ്പെട്ട് തിരിഞ്ഞു നോക്കി, അനുഗമിക്കുന്ന കൂട്ടത്തോടെ ഇസ്രായേൽ കൂടി ഇങ്ങനെ ഉള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ശതാധിപൻ പറഞ്ഞയച്ചിരുന്ന അവർ വീട്ടിൽ മടങ്ങി വന്നപ്പോൾ ദാസന് സൗഖ്യത്തോടെ കണ്ടു.
1000 പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് അവന്റെ ഒരു വാക്കും മാത്രം മതി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. 1000 കോടി രൂപ കൊണ്ട് കഴിയാത്ത കാര്യം യേശു കർത്താവ് സൗജന്യമായി നിന്നെക്കൊണ്ട് ചെയ്യുവാൻ പോവുകയാണ്. 1000 പുസ്തകങ്ങൾക്ക് ചെയ്യുവാൻ കഴിയാത്തത് വേദപുസ്തകം നിനക്ക് വേണ്ടി എന്ന് ചെയ്യുകയാണ്. ഒരു പട്ടണം പിടിപ്പാൻ 1000 പേര് വേണ്ട. എന്റെ മീറ്റിംഗിന്റെ പേരെന്താണ്? ദ ഫെസ്റ്റിവൽ ഓഫ് ഫെയ്ത്ത് ആൻഡ് പവർ. ഹല്ലേലൂയാ. വിശ്വാസത്തിന്റെയും അഭിഷേകത്തിന്റെയും ഉത്സവം. വിശ്വാസവും അഭിഷേകവും ഒരുവന്റെ ജീവിതത്തിൽ ഒത്തുചേർന്നാൽ വലിയ അസാധാരണ കാര്യങ്ങൾ, അത്ഭുതങ്ങൾ അവന്റെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. ഹല്ലേലൂയ. 120,000 പേർക്കെതിരെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഒരു പടയൊരുക്കം. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം പറഞ്ഞു ഇത്രയും പേരുടെ ആവശ്യമില്ല. ഭയവും ഭീതിയുമുള്ളവൻ പിന്തിരിഞ്ഞു പോകട്ടെ. ഒരു കൂട്ടം പേർ പിന്തിരിഞ്ഞു പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസമില്ലാത്തവൻ മടങ്ങിപ്പോയി. ഒരു കൂട്ടം പേർ നദിച്ചകത്തേക്ക് ചാടി ഇറങ്ങുവാനിടയായി. ഓ അഭിഷേകത്തിന് നദിച്ചകത്തേക്ക് ചാടി ഇറങ്ങി അവോളം കുടിച്ചുവാനിടയായി. അവരെ തിരഞ്ഞെടുത്തു, അവർ മുഖാന്തരം യുദ്ധം ചെയ്തപ്പോൾ വലിയ വിജയം ലഭിച്ചുവാനിടയായി. ഇന്ന് രാത്രി, ഇന്ന് രാത്രി അഭിഷേകമുള്ളവരെ നിൽക്കട്ടെ. ഇന്ന് രാത്രി വിശ്വാസമുള്ളവരെ നിൽക്കട്ടെ. നിന്നെ കൊണ്ട് അസാധാരണമായി ജയിക്കുവാൻ ദൈവത്തിന് കഴിയും. വിശ്വസിക്കുക, അഭിഷേകം വെളിപ്പെടുത്തുക. യേശു ഒരുവനെ വാക്കുകൊണ്ട് സൗഖ്യമാക്കിയ വിഷയമാണ് നാം വായിക്കുവാനിടയായി. ഹല്ലേലൂയ. ഞാൻ വിശ്വാസ മനുഷ്യനാണ്. വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്താണ്? വിശ്വാസത്തിന്റെ അടയാളം എന്താണ്? വിശ്വാസം, ഏറ്റവും വലിയ വിശ്വാസം എന്താണ്? വിശ്വാസത്തിന്റെ അടയാളം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നിന്റെ അകത്തു ക്രിയ ചെയ്യുന്നുവെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവ് നിന്നെ എഴുന്നേൽപ്പിക്കുന്നുവെങ്കിൽ, ബലപ്പെടുത്തുന്നുവെങ്കിൽ, ഒരു കാര്യം ഉറപ്പാക്കാം, നീ ഒരു വിശ്വാസിയാണ്, ദൈവവിശ്വാസിയാണ്. ഹല്ലേലൂയ. അത് വിശ്വാസത്തിന്റെ അടയാളമാണ്. എന്താണ് വിശ്വാസത്തിന്റെ അടിസ്ഥാനം? വിശ്വാസത്തിന്റെ അടിസ്ഥാനം ദൈവത്തെ കുറിച്ചുള്ള അറിവാണ്. എന്റെ ദൈവമാരാണ്, ഞാൻ ആരെ വിശ്വസിക്കുമെന്ന് ഞാൻ അറിയുന്നു. ഇന്ന് രാത്രി ദൈവത്തെ കുറിച്ച് അറിവുള്ളവർക്കായി സ്തോത്രം. അവർ പറയട്ടെ, എന്റെ ദൈവം മഹാനായ ദൈവമാണ്, എന്റെ ദൈവം നിത്യനായ ദൈവമാണ്, എന്റെ ദൈവം പുരാതനായ ദൈവമാണ്, അവൻ സർവശക്തിയുള്ള ദൈവമാണ്, അവൻ സർവജ്ഞാനിയായ ദൈവമാണ്, അവൻ സർവവ്യാപിയായ ദൈവം. അടുത്ത കാര്യം, ഏറ്റവും വലിയ വിശ്വാസം എന്താണ്? എന്റെ ഭാഷയിലല്ല, വേദപുസ്തകത്തിന്റെ ഭാഷയിൽ അല്പം കൂടെ വ്യക്തമായി പറഞ്ഞാൽ, യേശു കർത്താവിന്റെ ഭാഷയിൽ ഏറ്റവും വലിയ വിശ്വാസം എന്താണ്? ഏറ്റവും വലിയ വിശ്വാസം, ദൂരത്തിരിക്കുന്ന വ്യക്തിയെ യേശുവിന് വാക്കുകൊണ്ട് സൗഖ്യമാക്കാൻ കഴിയും എന്ന വിശ്വാസമാണ് ഏറ്റവും വലിയ വിശ്വാസം. എത്ര പേർക്കുണ്ട് ഏറ്റവും വലിയ വിശ്വാസം? എത്ര പേർക്കുണ്ട് ഏറ്റവും വലിയ വിശ്വാസം? ഓ, നിന്റെ ചർച്ചക്കാരൻ ദൂരത്തിരിക്കുകയാണ്, നിന്റെ ഭർത്താവ് ദൂരത്തിരിക്കുകയാണ്, വിടുതൽ ആവശ്യമായിരിക്കുന്നവൻ അന്ന് മയിലുകൾ കളയിരിക്കുകയാണ്. വിശ്വസിക്കുമെങ്കിൽ, നീ വിശ്വസിക്കുമ്പോൾ, നീ പ്രാർത്ഥിക്കുമ്പോൾ, യേശുവിന്റെ സൗഖ്യമാക്കുന്ന ശക്തി, അവന്റെ വചനത്തിന്റെ ശക്തി അതിവേഗം സഞ്ചരിക്കുകയാണ്, അതിദൂരം സഞ്ചരിക്കുകയാണ്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ അത് വേഗത്തിൽ സഞ്ചരിക്കുകയാണ്. ശതാധിപന്റെ ബാല്യക്കാരനെ വാക്കുകൊണ്ട് സൗഖ്യമാക്കുന്നതിന് മുൻപായിട്ട് ഒരുവനെ ശുദ്ധീകരിക്കുവാനിടയായി. ആരെന്നറിയാമോ? ഒരു കുഷ്ഠരോഗിയെ ശുദ്ധീകരിക്കുവാനായി. ശ്രദ്ധിക്കണേ, കഴിഞ്ഞ ദിവസം യേശു എന്ത് ചെയ്തു? ഒരു കുഷ്ഠരോഗിയെ ശുദ്ധനാക്കി. ഇന്ന് യേശു എന്ത് ചെയ്തു? ഹല്ലേലൂയാ, മരിക്കാറായ ഒരുവനെ സൗഖ്യമാക്കി. അടുത്ത ദിവസം യേശു എന്ത് ചെയ്തു? മരിച്ചവനെ, നയിലെ വിധവയുടെ മരിച്ചവന്റെ മകനെ എഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ, വിശ്വസിക്കുക, യേശു കർത്താവ് ഇന്നലകളിൽ മാത്രം അത്ഭുതം ചെയ്യുന്നവനല്ല, ഇന്നലകളിൽ മാത്രം അടയാളങ്ങൾ ചെയ്യുന്നവനല്ല. വിശ്വസിക്കുമെങ്കിൽ ഇന്ന് രാത്രി അത്ഭുതങ്ങളുടെ രാത്രിയാണ്. വിശ്വസിക്കുമെങ്കിൽ, വിശ്വസിക്കുമെങ്കിൽ ഇന്ന് മാത്രമല്ല, അടുത്ത ദിവസങ്ങൾ, അടുത്ത വർഷങ്ങൾ അനുഗ്രഹത്തിന്റെ, വിടുതലിന്റെ, സൗഖ്യത്തിന്റെ ദിവസങ്ങളാണ്. വിശ്വസിക്കുന്നവർ വിശ്വാസം കണ്ടാൽ കണ്ടുകൊണ്ട് ശക്തി വർദ്ധിച്ചത്. ഇന്നലെ നടന്ന അത്ഭുതം എന്താണ്? ഒരു കുഷ്ഠരോഗി ശുദ്ധനായി തീർന്നു. ഇന്ന് നടന്ന എന്താണ്? ഹല്ലേലൂയ, മരിക്കാറായവൻ സൗഖ്യമായി. അടുത്ത ദിവസം നടന്ന സംഭവം എന്താണ്? മരിച്ചവൻ എഴുന്നേറ്റു. ഹല്ലേലൂയ, ഇന്നലത്തെ അത്ഭുതമല്ല ഇന്നത്തെ അത്ഭുതം, ഇന്നത്തെ അത്ഭുതമല്ല നാളത്തെ അത്ഭുതം. വിശ്വസിക്കുമെങ്കിൽ വിശ്വസിക്കുന്നവർ വലിയത് കാണുകയാണ്. ഓരോ ദിവസവും 2008 അനുഗ്രഹങ്ങളല്ല 2009 അനുഗ്രഹങ്ങൾ. ഇന്നലത്തെ വിടുതലല്ല ഇന്നത്തെ വിടുതൽ, ഇന്നത്തെ വിടുതലല്ല നാളത്തെ വിടുതൽ. വിശ്വസിക്കുമെങ്കിൽ നീ ശ്രേഷ്ഠമായത്, ഉന്നതമായത്, ഇതുവരെ കാണാത്തത് ഓരോ ദിവസം ചെല്ലുമ്പോൾ നീ കാണുകയാണ്. വിശ്വസിക്കുന്നവർ വിശ്വാസം കണ്ടാൽ കണ്ടുകൊണ്ട് വായിച്ച വേദഭാഗത്തിന്റെ ഒന്നാമത്തെ വാക്യം ഇപ്രകാരം വായിക്കുന്നു: ജനം കേൾക്കെ, തന്റെ വചനമൊക്കെയും പറഞ്ഞു തീർന്ന ശേഷം അവൻ കബർനഹൂമിൽ ചെന്നു. എന്തിനു വേണ്ടി? ഹല്ലേലൂയ, ജനം കേൾക്കെ, വചനമൊക്കെയും പറഞ്ഞു തീർന്ന ശേഷം യേശു കബർനഹൂമിൽ ചെന്നു. എന്തിനു വേണ്ടി? വചനം പറഞ്ഞു എന്നാൽ വചനത്തിന്റെ ശക്തി വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് യേശു കബർനഹൂമിൽ ചെന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, വചനത്തിന്റെ ശക്തി എപ്പോൾ വെളിപ്പെടും? ഹല്ലേലൂയ, വചനം പരിശുദ്ധാത്മാവിൽ പുറത്തു വരുമ്പോൾ വചനത്തിന്റെ ശക്തി വെളിപ്പെടും. ഇന്ന് രാത്രി വചനത്തിന്റെ ശക്തി വെളിപ്പെടുന്ന രാത്രിയാണ്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി, ഏറ്റെടുക്കുന്നവർക്ക് വേണ്ടി, ഓ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി, പ്രതീക്ഷയുള്ളവന് വേണ്ടി വചനത്തിന്റെ ശക്തി, അവന്റെ വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി വെളിപ്പെട്ട് വരികയാണ്. വിശ്വസിക്കുന്നവർ അത് ഏറ്റെടുത്താണ് സ്ഥിതിച്ചാണ്. എന്റെ യേശുവിന് തിയറി മാത്രമല്ല ഉള്ളത്, എന്തുകൊണ്ട്? പ്രാക്ടിക്കലുമുണ്ട്. ഒരു കാര്യം വിളിച്ചു പറയട്ടെ, കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ മാസങ്ങളിൽ യേശു കർത്താവ് നിന്റെ സഭയിൽ വെച്ച്, നിന്റെ ഭവനത്തിൽ വെച്ച് അവന്റെ വചനം നിന്നോട് സംസാരിക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് രാത്രി നിന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത് വചനം കേൾപ്പിച്ച് മടക്കി വിടുവാൻ വേണ്ടി മാത്രമല്ല, വചനത്തിന്റെ ശക്തി ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ്. ഓ, നിന്റെ ജീവിതത്തിൽ നിന്റെ കടഭാരങ്ങളെ മാറ്റുന്ന, നിന്റെ ദുഃഖങ്ങളെ മാറ്റുന്ന, പ്രയാസങ്ങളെ മാറ്റുന്ന, തടസ്സങ്ങളെ മാറ്റുന്ന, രോഗങ്ങളെ മാറ്റുന്ന അവന്റെ വചനത്തിന്റെ ശക്തി വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഇന്ന് രാത്രി നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. യേശു വചനമൊക്കെയും പറഞ്ഞിട്ട് വചനത്തിന്റെ ശക്തി വെളിപ്പെടുത്തുവാൻ അവന്റെ പിതൃനഗരത്തിലേക്ക് അല്ല വന്നത്. എങ്ങോട്ടാ വന്നത്? കബർനഹൂമിലേക്ക് വന്നു. കബർനഹൂം എന്താണ്? കബർനഹൂം വിശ്വാസമുള്ളവരുടെ പട്ടണമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മിറക്കിൾ ക്രൂസൈഡിന്റെ ബുട്ടൻസ്, ഹല്ലേലൂയാ, ഇതിനകത്ത് ഈ കബർനഹൂമിൽ ഒളിച്ചിരിക്കുക. മിറക്കിൾ ക്രൂസൈഡിന്റെ ബുട്ടൻസ്, ഹല്ലേലൂയാ എന്ന് പറഞ്ഞാൽ വിശ്വാസമുള്ളവൻ രോഗിയെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നാൽ അവന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ സൗഖ്യം സംഭവിക്കും. കേട്ടോ, ഹല്ലേലൂയാ, നിങ്ങൾ കേൾക്കണോ. കബർനഹൂമിൽ യേശു ഒരു വീട്ടിനകത്തിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ, ഒരു വ്യക്തിക്ക് പോലും ആ വീട്ടിനകത്തേക്ക് കയറുവാൻ കഴിയത്തില്ല, അത്രമാത്രം വീട് നിറഞ്ഞിരിക്കുകയായിരുന്നു. എന്നാൽ അവിടുത്തെ ജനം വിശ്വാസമുള്ളവരായിരുന്നു. അവരെന്ത് ചെയ്തു? മേലത്തെ ഹല്ലേലൂയ ഓടുമാറ്റിയിട്ട് കിടക്കയോടെ അവനെ ഇറക്കി വെച്ചു. കാരണം അവർക്കറിയാം, എന്റെ ദൈവം ഹാലിൽ അകത്തിരിക്കുന്ന യേശു കർത്താവ് അവൻ സൗഖ്യമാക്കുന്ന കർത്താവാണ്, അവൻ വിടുവിക്കുന്ന കർത്താവാണ്. അവന് വാക്കുകൊണ്ട് സൗഖ്യമാക്കാൻ കഴിയും, അവന് തൊട്ട് സൗഖ്യമാക്കാൻ കഴിയും, അവന് ഊതി സൗഖ്യമാക്കാൻ കഴിയും. അതുകൊണ്ട് ഞങ്ങൾ വിശ്വാസത്തോടെ ഈ തട്ട് പൊളിച്ച്, ഈ ഓട് പൊളിച്ച് അവനെ ജീവനോടെ കിടക്കയോടെ ഇറക്കി വെക്കുകയാണ്. അവരുടെ വിശ്വാസം കണ്ടിട്ട് ദൈവം അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാനുള്ള. വിശ്വസിക്കുക, കബർനഹൂം വിശ്വാസമുള്ളവരുടെ പട്ടണമാണ്. നിന്റെ ഭവനത്തിനകത്ത് വിശ്വാസം വെളിപ്പെട്ടാൽ, നിന്റെ ശുശ്രൂഷയിൽ വിശ്വാസം വെളിപ്പെട്ടാൽ, ഓ നിന്റെ സഭയിൽ വിശ്വാസം വെളിപ്പെട്ടാൽ, ആ സഭയിലേക്ക് യേശു കൂടെ കൂടെ വരും. എന്തിനാ? അവന്റെ വചനത്തിന്റെ ശക്തി വെളിപ്പെടുത്തുവാൻ, അവന്റെ രക്തത്തിന്റെ ശക്തി വെളിപ്പെടുത്തുവാൻ, എന്തിനാ അവന്റെ ആത്മാവിന്റെ ശക്തി വെളിപ്പെടുത്തുവാൻ, എന്തിനാ അവനെ സൗഖ്യമാക്കുന്ന ശക്തി വെളിപ്പെടുത്തുവാൻ, എന്തിനാ അവനെ ശുദ്ധീകരിക്കുന്ന ശക്തി വെളിപ്പെടുത്തുവാൻ, എന്തിനാ അവന്റെ ആത്മാവിന്റെ ശക്തി ഉയർത്താനുള്ള ശക്തി വെളിപ്പെടുത്തുവാൻ. വിശ്വസിക്കുന്നു, എന്റെ അടുത്ത് ശക്തി വർദ്ധിക്കാൻ. ഖബർനഹൂമിലേക്ക് യേശു വന്നു. എന്തിന്? അവന്റെ വചനത്തിന്റെ ശക്തി വെളിപ്പെടുത്തു. ഹല്ലേലൂയ. അവിടെ ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു. ശതാധിപൻ എന്ന് പറഞ്ഞാൽ പടയാളികൾക്ക് അല്ലെങ്കിൽ 100 ഉദ്യോഗസ്ഥന്മാരുടെ മേലുദ്യോഗസ്ഥനായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ശതാധിപൻ. ഹല്ലേലൂയ. അവന് പ്രിയനായ ഒരു ദാസൻ ഉണ്ടായിരുന്നു. അവൻ ദീനം പിടിച്ച് മരിക്കാറായിരുന്നു. ഹല്ലേലൂയ. ആ സിറ്റുവേഷനിൽ അവൻ എന്ത് കേട്ടു? യേശുവിന്റെ വസ്തുത കേട്ടു. ശ്രദ്ധിക്കണേ, ഹല്ലേലൂയ. ഈ ശതാധിപൻ ഒരു സാധാരണക്കാരനല്ല. ഹല്ലേലൂയ. ആവശ്യം പോലെ പണമുള്ളവനാണ്, സ്വാധീനമുള്ളവനാണ്. ഒരു സിനഗോഗ് പണിയണമെങ്കിൽ ഇന്നത്തെ കാലത്ത് ചെലവിൽ കുറഞ്ഞത് ഒരു 50 ലക്ഷം 25 ലക്ഷം എങ്കിലും രൂപ വേണം ഒരു ഒരു സിനഗോഗ് പണിയുവാൻ. ഹല്ലേലൂയ. ഒരു സിനഗോഗ് ആ യഹൂദന്മാർക്ക് വേണ്ടി മാത്രമായി പണിഞ്ഞു കൊടുത്ത പണക്കാരനായ വ്യക്തിയാണ് ആര്? ഈ ശതാധിപൻ. അത് മാത്രമല്ല, അവൻ ജനത്തെ സ്നേഹിക്കുന്നവനാണ്. അവൻ എന്ത് പറഞ്ഞാലും ജനം അനുസരിക്കും. അവൻ എന്തുണ്ട്? ഹല്ലേലൂയ. മാൻ പവർ ഉണ്ട്, മണി പവർ ഉണ്ട്, എന്നാൽ എന്തില്ല? സ്പിരിച്വൽ പവർ ഇല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് ചെയ്തു? അവൻ യേശുവിന്റെ വസ്തുത കേൾക്കുവാൻ തയ്യാറായി. ശ്രദ്ധിക്കണേ, അവനോട് പലരും ഹല്ലേലൂയ സൗജന്യമായി വന്ന പല വസ്തുതകളും പറഞ്ഞു. അവിടുത്തെ മന്ത്രവാദികൾ, അവിടുത്തെ വൈദ്യന്മാർ, അവിടുത്തെ ഹല്ലേലൂയ, അവിടുത്തെ വൈദ്യശാസ്ത്രം അവനോട് പല വസ്തുതകളും പറഞ്ഞു. അതൊന്നും കേൾക്കുവാൻ ശതാധിപൻ തയ്യാറായില്ല. അവൻ യേശുവിന്റെ വസ്തുത കേൾക്കുവാൻ തയ്യാറായി. ഇന്ന് രാത്രി യേശുവിന്റെ വസ്തുത കേൾക്കുവാൻ നീ തയ്യാറാകട്ടെ. നിന്നോട് അല്ല, നിന്നെ പോലെ പ്രശ്നങ്ങളുള്ളവർ പല കാര്യങ്ങൾ പറയുന്നുണ്ട്, പിശാച് പല കാര്യങ്ങൾ പറയുന്നുണ്ട്, പ്രസ്ഥാനങ്ങൾ പല കാര്യങ്ങൾ പറയുന്നുണ്ട്, വൈദ്യശാസ്ത്രം പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊന്നും കേൾക്കുവാൻ തയ്യാറാകണ്ട. യേശുവിന്റെ വസ്തുത കേട്ടാട്ട്. ഹല്ലേലൂയ. യേശുവിന്റെ വസ്തുത എന്താണ്? യേശുവിന്റെ വസ്തുത അവന്റെ നാമത്തിന്റെ ശക്തിയാണ്. യേശുവിന്റെ വസ്തുത അവന്റെ രക്തത്തിന്റെ ശക്തിയാണ്. യേശുവിന്റെ വസ്തുത അവനെ സൗഖ്യമാക്കുന്ന ശക്തിയാണ്. യേശുവിന്റെ വസ്തുത അവനെ ശുദ്ധീകരിക്കുന്ന ശക്തിയാണ്. യേശുവിന്റെ വസ്തുത അവന്റെ വചനത്തിന്റെ ശക്തിയാണ്. യേശുവിന്റെ വസ്തുത അവന്റെ ആത്മാവിന്റെ ശക്തിയാണ്. യേശുവിന്റെ വസ്തുത അവന്റെ പുനരുത്ഥാന ശക്തിയാണ്. യേശുവിന്റെ വസ്തുത കേട്ട് ധൈര്യം പ്രാപിക്കുന്നവർക്കായി സ്തോത്രം. മറ്റെല്ലാം മറന്നാട്ടെ, പിശാച് പറഞ്ഞത് മറന്നാട്ടെ, യേശു പറഞ്ഞു ഏറ്റെടുത്താട്ടെ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്നത് യഹോവയാകുന്നു. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. വീട്ടിൽ യേശുവിന്റെ ആവശ്യകത ഉണ്ടാകുവാനിടയിൽ, ഹല്ലേലൂയ, പണം കൊടുത്തു വാങ്ങാൻ കഴിയാത്ത ചില കാര്യങ്ങൾ എന്തുണ്ടായി? അവന്റെ ഭവനത്തിൽ ആവശ്യകതയുണ്ടായി. ഹല്ലേലൂയ. അവന്റെ ബാല്യക്കാരന്റെ അവന്റെ സൗഖ്യം പണം കൊടുത്തു വാങ്ങുവാൻ അവന് കഴിഞ്ഞില്ല. അവന്റെ സ്വാധീനം കൊണ്ട് വാങ്ങുവാൻ അവന് കഴിഞ്ഞില്ല. ദൈവത്തിനും മാത്രം ചെയ്യുവാൻ കഴിയുന്ന ആവശ്യകത അവന്റെ ഭവനത്തിൽ, കുടുംബത്തിൽ ഉണ്ടാകുവാനിടയായി. യേശുവിനും മാത്രം ചെയ്യുവാൻ കഴിയുന്ന ആവശ്യകതയുള്ളവർ ചിലർ ഇവിടെ ഇരിപ്പുണ്ട്. വിശ്വസിക്കുമെങ്കിൽ നിനക്ക് വേണ്ടി യേശു കർത്താവ് പ്രവർത്തിക്കുന്ന രാത്രിയാണ്. യേശുവിന് മാത്രം ചെയ്യുവാൻ കഴിയുന്ന, പണത്തിന് ചെയ്യുവാൻ കഴിയാത്ത, അധികാരങ്ങൾക്ക് ചെയ്യുവാൻ കഴിയാത്ത, പ്രസ്ഥാനങ്ങൾക്ക് ചെയ്യുവാൻ കഴിയാത്ത ആവശ്യകത നിന്റെ വീട്ടിലുണ്ട്. അതറിഞ്ഞിട്ടാണ് യേശു നിന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. അവന്റെ നാമത്തിന്റെ ശക്തിയാൽ, അവന്റെ വചനത്തിന്റെ ശക്തിയാൽ ഓ പണത്തിന് ചെയ്യുവാൻ കഴിയാത്തത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി യേശു കർത്താവ് ചെയ്യുകയാണ്. അത് വിശ്വാസ കണ്ണാൽ കണ്ടുകൊണ്ട് ശക്തിയോടെ സ്തുതിച്ചാട്ടെ. ഈ മനുഷ്യൻ, അവന്റെ അകത്ത് വലിയ വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസം വിളിച്ചു പറയുവാൻ അവൻ തയ്യാറായി. അവന്റെ വിശ്വാസം അവൻ യഹൂദന്മാരോട് വിളിച്ചു പറഞ്ഞു, ഒരു യേശു കർത്താവുണ്ട്, നിങ്ങൾ പോയി പറഞ്ഞാട്ടെ, കൂട്ടിക്കൊണ്ട് വന്നാട്ടെ, അവൻ അത്ഭുതം ചെയ്യുവാൻ കഴിയും, മരിക്കാറായിരിക്കുന്ന അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ യേശു കർത്താവിന് കഴിയുമെന്ന് അവൻ യഹൂദന്മാരോട് വിളിച്ചു പറഞ്ഞു. വിശ്വാസത്തിന്റെ വാക്ക് ശക്തിയോടെ യഹൂദന്മാരോട് പറഞ്ഞു. പിന്നാരോട് പറഞ്ഞു? അല്പം കഴിഞ്ഞപ്പോൾ അവന്റെ സ്നേഹിതന്മാരോട് പറഞ്ഞു, ചെല്ലുക, ഒരു വാക്കുമാത്രം പറഞ്ഞാൽ മതി, ഒരു വാക്കുമാത്രം കൽപ്പിച്ചാൽ മതി, എന്റെ ബാല്യക്കാരന് സൗഖ്യം വരുമെന്ന് പോയി പറയുക. വിശ്വാസ വാക്കുകൾ അവൻ പരസ്യമായി വിളിച്ചു പറഞ്ഞു. ഇന്ന് ആര് വിളിച്ചു പറയും വിശ്വാസ വിളിച്ചു പറഞ്ഞാട്ട്, ഞാൻ ഇപ്രകാരം മുന്നോട്ട് പോകുകയില്ല. 2008 എനിക്ക് അനുഗ്രഹമായിരുന്നു, 2009 അതിലും അനുഗ്രഹമാണ്, 2010 അതിലും അനുഗ്രഹമാണ്, 2012 അനുഗ്രഹമാണ്. ശ്രദ്ധിക്കണേ, ആരാണ് അത്ഭുതം കണ്ടത്? ഹല്ലേലൂയ, ആരാ അത്ഭുതം കണ്ടത്? വിശ്വാസ വാക്കുകൾ ഏറ്റുപറഞ്ഞവർ. ശ്രദ്ധിക്കണം കേട്ടോ. ഹല്ലേലൂയ. സ്നേഹിതന്മാരോട് പറഞ്ഞു, ഒരു വാക്കുമാത്രം കൽപ്പിച്ചാൽ മതി, നിങ്ങൾ ചെന്ന് പറയണം, ഒരു വാക്കുമാത്രം കൽപ്പിച്ചാൽ മതി, എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും. അവരെന്ത് ചെയ്തു? അതൊട്ടും കുറച്ചില്ല, അപ്രകാരം ഏറ്റുപറയുവാനിടയായി. ഇന്ന് രാത്രി ഒരുപാട് വിശ്വാസ വാക്കുകൾ ഇതിനകത്തുണ്ട്. ഏലിയാവ് പറഞ്ഞ, ഓ ദാവീദ് പറഞ്ഞ, ദാനിയേൽ പറഞ്ഞ ഒരുപാട് വിശ്വാസ വാക്കുകൾ ഈ കൊച്ചു വേദപുസ്തകത്തിനകത്തുണ്ട്. ഇന്ന് ആരത് ഏറ്റുപറയുവാൻ തയ്യാറാകും? അത്ഭുതം കണ്ടു മടങ്ങുന്ന രാത്രിയാണ്, ഓ ദൈവപ്രവൃത്തി കണ്ടു മടങ്ങുന്ന രാത്രിയാണ്. വിശ്വാസ വാക്കുകൾ ഏറ്റുപറഞ്ഞാട്ടെ. ഏലിയാവ് പറഞ്ഞു, നാളെ ഈ നേരത്ത് ക്ഷാമത്തെ ക്ഷേമമാക്കി മാറ്റുന്ന ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ പോവുകയാണ്. പറഞ്ഞാട്ടെ, നാളെ എന്റെ ജീവിതത്തിൽ, എന്റെ കുടുംബത്തിൽ വൻ കാര്യങ്ങൾ യേശു കർത്താവ് ചെയ്യുവാൻ പോവുകയാണ്. വിശ്വാസ വാക്കുകൾ വിളിച്ചു പറഞ്ഞാട്ടെ, ഏറ്റുപറഞ്ഞാട്ടെ. ഏലിയാവ് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല. ഭവനത്തിനകത്ത് നിന്നുകൊണ്ട് വിശ്വാസ വാക്ക് പറഞ്ഞാട്ടെ, വിളിച്ചു പറഞ്ഞാട്ടെ, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഒരു രോഗവും എന്റെ വീട്ടിനകത്തേക്ക് കയറി വരികയില്ല. ഓ അഭിഷക്തനാണ് ഞാൻ, എന്റെ മേലവൻ അഭിഷേകം വ്യാപരിക്കുകയാണ്. ഓ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുകയാണ്. ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഒരു രോഗാത്മാവും എന്റെ പടി കടന്ന് അകത്തേക്ക് വരികയില്ല. വിശ്വാസ വാക്കുകൾ ശക്തിയോടെ പറഞ്ഞാട്ട് വിടുതലുകൾ കരസ്ഥമാക്കിയത്. ഹല്ലേലൂയ. ഒരു ദൈവദാസൻ, ഒരു പാസ്റ്ററാണ്, അദ്ദേഹത്തിന്റെ ഭാര്യ വലിയ രോഗം പിടിച്ച് കിടപ്പിലായി. ഹല്ലേലൂയ. ഓരോ ദിവസവും നിരാശ ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ്. അധികം നാളുകൾ മുന്നോട്ട് പോകാൻ കഴിയത്തില്ല, മരണം അടുത്തടുത്ത് വരികയാണ്. ഹല്ലേലൂയ. ചില സന്ദർഭങ്ങളിൽ നിരാശയുടെ വാക്കുകൾ ആ സ്ത്രീ പറയുവാൻ തുടങ്ങി. എന്നാൽ ഈ സഹോദരിക്ക്, ഈ പാസ്റ്റർ ഭാര്യയ്ക്ക് ആശ്വാസകരമായിട്ട് ഈ പാസ്റ്റർ ദേവദാസൻ, വിശ്വാസമുള്ള ദേവദാസൻ, വേദപുസ്തകം അടുത്തിരുന്ന് വായിച്ചു കൊടുക്കും. ഓരോ അധ്യായമായിട്ട് അവർക്ക് വായിക്കുവാൻ കഴിയാത്തത് കൊണ്ട് വലിയ ശബ്ദത്തിൽ അത് വായിച്ചു കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ വായിച്ചു പോകുമ്പോൾ ഹല്ലേലൂയ, ഒരു വാക്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിക്കുവാനിടയായി. ആ വാക്ക് ഇപ്രകാരമാണ്, യഹോവ എന്റെ ജീവന്റെ ബലം. ഹല്ലേലൂയ. ആ വാക്യം മറികടന്നു പോകുവാൻ കഴിയുന്നില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ വാക്യം വീണ്ടും വീണ്ടും പ്രകാശിപ്പിക്കുകയാണ്. അയാൾ വായിച്ചു, യഹോവ എന്റെ ജീവന്റെ ബലം, യഹോവ എന്റെ ജീവന്റെ ബലം, യഹോവ എന്റെ ജീവന്റെ ബലം. ഒരു 10-15 പ്രാവശ്യം ആവർത്തിച്ചു. ആ സഹോദരി അത് ശ്രദ്ധിച്ചു. വാക്യം വായിച്ചു പോകുന്ന ദൈവദാസൻ ഒരു ഭാഗം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു, യഹോവ എന്റെ ജീവന്റെ ബലം. ഹല്ലേലൂയ. ശബ്ദം പുറത്തേക്ക് വിടുവാൻ അവർക്ക് കഴിവില്ല, എന്നാൽ അവ്യക്തമായിട്ട് സംസാരിക്കുവാൻ കഴിയും. അവരോട് ദേവദാസൻ പറഞ്ഞു, ഞാൻ ഈ വാക്യത്തിൽ നിന്ന് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ്, എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ സമ്മതിക്കുന്നില്ല. ഹല്ലേലൂയ. ഓ ദൈവദാസിയെ, എന്നോട് ചേർന്ന് ഈ വാക്യം ഒന്ന് പറയുവാൻ നിങ്ങൾക്ക് തയ്യാറുണ്ടോ? ഓ ഹല്ലേലൂയ. അവർ കഴിവില്ല എങ്കിലും അവർ ചെറിയ സ്വരത്തിൽ പറഞ്ഞു, യഹോവ എന്റെ ജീവന്റെ ബലം,
യഹോവ എന്റെ ജീവന്റെ ബലം, യഹോവ എന്റെ ജീവന്റെ ബലം. ഓ ശബ്ദം ഉയർന്നുയർന്നു വന്നു, ഓ അറിയാത്ത ശബ്ദം, ഓ സൗണ്ടുകൾ പുറത്തേക്ക് വരുവാൻ തുടങ്ങി. യഹോവ എന്റെ ജീവന്റെ ബലം. അല്പം കഴിഞ്ഞപ്പോൾ അവളുടെ കാലുകൾ ചലിക്കുവാൻ തുടങ്ങി. ഓ യഹോവയുടെ ജീവൻ അവളകത്തേക്ക് വ്യാപരിക്കുകയാണ് ഇന്ന് രാത്രിയും. ഓ യഹോവയുടെ ജീവൻ അകത്തേക്ക് വ്യാപരിക്കുകയാണ്. ഓ യഹോവ എന്റെ ജീവന്റെ ബലം എന്ന് വിളിച്ചു പറ. യഹോവ എന്റെ ജീവന്റെ ബലം.
ഒരു ദിവസം കൊണ്ട് ആഴ്ചകളായി കിടപ്പിലായ ആ സഹോദരി സൗഖ്യം പ്രാപിച്ചു നിൽക്കുവാനെ. ഹല്ലേലൂയ. നിന്റെ അകത്ത് വിശ്വാസം വെളിപ്പെടട്ടെ. വിശ്വാസത്തിന്റെ വാക്ക് വിളിച്ചു പറ. ഇന്ന് രാത്രി നിന്റെ സൗഖ്യത്തിന്റെ രാത്രിയാണ്. ഇന്ന് രാത്രി നിന്റെ പുറപ്പാടിന്റെ രാത്രിയാണ്. ഒരാഴ്ച കാത്തിരിക്കേണ്ട, ഒരു മാസം കാത്തിരിക്കേണ്ട, ഒരു വർഷം കാത്തിരിക്കേണ്ട. അകത്ത് വിശ്വാസം നിറയുമെങ്കിൽ, അഭിഷേകത്തോടെ വിശ്വാസത്തിന്റെ വാക്കുകൾ പുറത്തേക്ക് ഇറങ്ങുമെങ്കിൽ, ഇന്ന് രാത്രി നിന്റെ കൊയ്ത്തിന്റെ രാത്രിയാണ്. ഇന്ന് രാത്രി നിന്റെ പുറപ്പാടിന്റെ രാത്രിയാണ്. വിശ്വാസ വാക്കുകൾ ധൈര്യത്തോടെ വിളിച്ചു പറഞ്ഞാട്ടെ. മറ്റൊരു കാര്യം കൂടെ അവൻ ചെയ്തു കേട്ടോ. എന്നുമ്പേ പറഞ്ഞല്ലോ, യേശുവിന്റെ വസ്തുത അവൻ കേട്ടു. യേശുവിന്റെ വസ്തുത അവൻ കേട്ടിട്ട് എന്നൊരു വാക്ക് എഴുതിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കേട്ട് കഴിഞ്ഞിട്ട് എന്തൊക്കെയോ അവിടെ സംഭവിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറഞ്ഞത്, നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ എന്റെ പുരയ്ക്ക് യോഗ്യതയില്ല, നിന്റെ അടുത്തേക്ക് വരുവാൻ എനിക്കും യോഗ്യതയില്ല. എന്തോ ചില കാര്യങ്ങൾ അവൻ ചിന്തിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങട്ടാണ് അവൻ പറഞ്ഞത്, നീ ഇങ്ങോട്ട് വരണ്ട, ഒരു വാക്കും മാത്രം കൽപ്പിച്ചാൽ മതി. ഇന്ന് രാത്രി എന്നോട് ചേർന്ന് പറഞ്ഞാട്ടെ, ഒരു വാക്കു മാത്രം മതി എന്റെ കടഭാരങ്ങൾ മാറുവാൻ, ഒരു വാക്കു മാത്രം മതി എന്റെ മരിച്ച അവസ്ഥകൾക്ക് മാറ്റം വരുവാൻ, ഒരു വാക്കു മാത്രം മതി എന്റെ പട്ടണം ഉണരുവാൻ, ഒരു വാക്കു മാത്രം മതി എന്റെ രോഗങ്ങൾക്ക് സൗഖ്യം വരുവാൻ, ഒരു വാക്കു മാത്രം മതി എന്റെ കുടുംബത്തിൽ സമാധാനം ലഭിക്കുവാൻ. പറഞ്ഞാട്ടെ, ഒരു വാക്കു മാത്രം മതി. യേശു കർത്താവേ, നിന്റെ ഒരു വാക്കു മാത്രം മതി, ഒരു വാക്കു മാത്രം മതി, ഒരു വാക്ക് പറഞ്ഞാട്ടെ, ഒരു വാക്ക് പറഞ്ഞാട്ടെ, എന്നോട്, എന്റെ കുടുംബത്തോട്, എന്റെ പോരാട് പിശാചിനോട് ഒരു വാക്ക് പറഞ്ഞാട്ടെ. അവൻ ചിന്തിച്ചു യേശുവിന്റെ വസ്തുതകളെ അവന്റെ അവസ്ഥകളുമായിട്ട്. ആര് കൂട്ടിച്ചിന്തിച്ചു? ആ ശതാധിപൻ കൂട്ടിച്ചിന്തിക്കുവാനായി. കൂട്ടിച്ചിന്തിച്ചാട്ടെ, കൂട്ടിച്ചിന്തിച്ചാട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ വസ്തുതകളെ നിന്റെ ആവശ്യങ്ങളുമായി ചേർത്ത് കൂട്ടിച്ചിന്തിച്ചാട്ടെ. അപ്പോൾ നിന്റെ ആവശ്യങ്ങൾക്ക് മറുപടി ലഭിക്കുകയാണ്. ഓ പല ഭവനങ്ങളും, പല ഭവനങ്ങളും, ഹല്ലേലൂയ, പിശാച് കോട്ട കെട്ടി ഉയർത്തി, പിശാചിന്റെ കോട്ടകളാൽ ഭാരപ്പെടുകയാണ്. ആ വസ്തുതയെ, ഹല്ലേലൂയ, യേശുവിന്റെ ആ കോട്ടകളെ ഇടിക്കുന്ന ദൈവശക്തിയുമായിട്ട് കൂട്ടിച്ചിന്തിച്ചാട്ടെ. കോട്ടകൾ ഇടിയട്ടെ. ഓ ബലഹീനതയിൽ ഇരിക്കുന്ന അനേകർ ഇന്ന് രാത്രി ഇവിടിരിപ്പുണ്ട്. നിന്റെ വസ്തുതകളെ, യേശുവിന്റെ ബലഹീനതകൾ തികഞ്ഞു വരുന്ന ദൈവശക്തിയുമായിട്ട് കൂട്ടി ചിന്തിച്ചാട്ടെ. ഓ ബലഹീനതകൾ മാറട്ടെ. ഓ മൺപാത്രങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. ഓ മൺപാത്രങ്ങൾ, നിന്റെ വസ്തുതയെ, ഹല്ലേലൂയ, അവന്റെ അത്യന്ത ശക്തിയുമായിട്ട്, മൺപാത്രങ്ങൾ പകരപ്പെടുന്ന അത്യന്ത ശക്തിയുമായിട്ട് കൂട്ടി ചിന്തിച്ചാട്ടെ. മൺപാത്രങ്ങൾ അത്യന്ത ശക്തി പകരപ്പെടട്ടെ.
ഇന്ന് കേട്ട വചനത്തിലൂടെ നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതെന്റെ മാത്രം ആഗ്രഹമല്ല, യേശു കർത്താവിന്റെയും ആഗ്രഹം അത് തന്നെയാണ്. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കണം. ശതാധിപൻ പറയുന്നു, നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ പോരാത്തവനാണ്, നിന്റെ അടുത്തേക്ക് വരുവാൻ എനിക്ക് യോഗ്യതയില്ല. എന്നാൽ നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും. എന്നാൽ യേശു വ്യക്തമായിട്ട് പുരുഷാരിൽ തിരിഞ്ഞ് പറയുകയാണ്, ഇസ്രായേലിൽ കൂടെ ഇത്രയും വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. അതിന്റെ വസ്തുത മറ്റൊന്നല്ല, യേശുവിന്റെ ആഗ്രഹം തന്നോടുകൂടെ യാത്ര ചെയ്യുന്ന പുരുഷാരത്തിന്റെ വിശ്വാസം വർദ്ധിക്കണം എന്നുള്ളതാണ്. ഇന്ന് യേശു കർത്താവ് അവന്റെ വചനത്തിലൂടെ നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു എന്ന് വിശ്വസിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് പേര് പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് പ്രാർത്ഥനാ വിഷയങ്ങൾ വിളിച്ചറിയിക്കുവാനിടയായി. ഒരു മാസം 400 മുതൽ 500 വരെ പ്രാർത്ഥനാ വിഷയങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്ന് ലഭിക്കുവാനിടയാകുന്നുണ്ട്. ഈ പ്രാർത്ഥനാ വിഷയങ്ങളിൽ ഭൂരിപക്ഷവും തടസ്സങ്ങളെ കുറിച്ച്, പ്രതികൂലങ്ങളെ കുറിച്ച് മാത്രം പറയുന്ന, അല്ലെങ്കിൽ അതിന് പരിഹാരത്തിന് വേണ്ടി പ്രാർത്ഥനയ്ക്ക് അപേക്ഷിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങളാണ്. ഒരു കാര്യം പറയട്ടെ, നിങ്ങളുടെ ഭവനത്തിലാകട്ടെ, വ്യക്തി ജീവിതത്തിലാകട്ടെ, തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ നിങ്ങൾ കാണുന്നുവെങ്കിൽ, നിങ്ങൾ ശപിക്കപ്പെട്ട വ്യക്തിയല്ല, മറിച്ച് യേശുവിനെ പ്രവർത്തിപ്പാൻ സാധ്യതകളുള്ള വ്യക്തിയാണ്. അഥവാ നിങ്ങളുടെ ഭവനം യേശുവിനെ പ്രവർത്തിപ്പാൻ സാധ്യതയുള്ള ഭവനമാണ്. 38 വർഷം കുളക്കരയിൽ കിടന്നവൻ ഒരു ശപിക്കപ്പെട്ട വ്യക്തിയല്ല, യേശുവിന് പ്രവർത്തിപ്പാൻ സാധ്യതയുള്ള വ്യക്തിയാണ്. 12 വർഷം രക്തസ്രവത്താൽ ഭാരപ്പെട്ട സ്ത്രീ ഒരു ശപിക്കപ്പെട്ട സ്ത്രീയല്ല, യേശുവിന് പ്രവർത്തിപ്പാൻ സാധ്യതയുള്ള ഒരു സ്ത്രീയായിരുന്നു. അതുകൊണ്ട് പ്രയാസങ്ങൾ കണ്ട്, നിരാശപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ കണ്ട്, വിഷയങ്ങൾ കേട്ട്, കുത്തുവാക്കുകൾ കേട്ട് നിങ്ങൾ ഭാരപ്പെട്ടു പോകരുത്. എന്റെ ജീവിതത്തിൽ യേശുവിന്റെ പ്രവൃത്തി അത് വെളിപ്പെടുവാൻ പോവുകയാണ്.